ശാസ്ത്രത്തോട് ഇസ്ലാം സ്വീകരിച്ച സമീപനം എന്താണ്? മതനിഷേധികളുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്?
എന്താണ് ശാസ്ത്രത്തോട് ഇസ്ലാമിന്റെ സമീപനം? മതനിഷേധികളുടെ സമീപനം എന്താ? പലപ്പോഴും മതനിഷേധികൾ അവർ സ്വയം ശാസ്ത്രത്തിന്റെ വലിയ ആളുകളായാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ശാസ്ത്രം അവരുടേതാണ്. മുസ്ലിമീങ്ങൾ ശാസ്ത്രത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇവിടെ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല സ്ഥലങ്ങളിലും ഈ വിഭാഗം പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ അതിന് തലക്കെട്ട് കൊടുത്തത് അപ്ഡേറ്റ് യുവർ സോഫ്റ്റ്വെയർ എന്നാണ്. നമ്മളൊക്കെ അതൊന്നും പുതുക്കാതെ ഏതോ കാലത്ത് ജീവിക്കുന്ന ആളുകളാണ് എന്നാണ് ആ പറയുന്നതിലൂടെ ധ്വനിപ്പിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഇതിവരുടെ വഞ്ചനയാണ്. ഈ വിഭാഗത്തിന് യഥാർത്ഥ ശാസ്ത്രവുമായോ യഥാർത്ഥ വിജ്ഞാനങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല. ഇവിടെ കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ദൈവമാണെന്ന് പലരും വിശേഷിപ്പിക്കാറുള്ള രവിദൈവം, അയാൾ ഈയിടെ പറഞ്ഞു, അയാളുടെ സംസാരം എല്ലാവർക്കും കേൾക്കാവുന്ന രൂപത്തിൽ ലഭ്യമാണ്. അയാൾ പറയുന്നത് ഫിസിക്സ് പഠിച്ചവരിലാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസികളുള്ളത്. ബഹുഭൂരിപക്ഷം അന്ധവിശ്വാസികളാണ്. അന്ധവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവന്റെ ഭാഷയിൽ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ മതവിശ്വാസികൾ. അവരിൽ വളരെ ചുരുങ്ങിയ ശതമാനം, 5% താഴെ മാത്രമേ മതനിഷേധികളുള്ളൂ, യുക്തിവാദികൾ, നിരീശ്വരവാദികളുള്ളൂ. അവരിൽ നോബൽ സമ്മാനം ലഭിച്ചവരും വലിയ അറിയപ്പെട്ട ശാസ്ത്രകാരന്മാരും ഒക്കെ അവരിൽ ബഹുഭൂരിപക്ഷവും അവരിൽ സിംഹഭാഗവും മതവിശ്വാസികളാണ്. എന്നാൽ മതനിഷേധികൾ, നോക്കൂ നിങ്ങൾ, യുക്തിവാദി നേതാവ് പറയുകയാണ് ഈ സയന്റിസ്റ്റുകളൊക്കെ, ഫിസിക്സ് പഠിച്ചവരൊക്കെ, അതിൽ നോബേൽ സമ്മാനം ലഭിച്ചവരൊക്കെ ബഹുഭൂരിപക്ഷവും മതവിശ്വാസികളാണ്, മതവിശ്വാസം എന്ന അന്ധവിശ്വാസം പുലർത്തുന്നവരാണ്. എന്നാൽ ഈ നൊബേൽ പ്രൈസിൽ നേടിയവരിൽ സാഹിത്യകാരന്മാർ, അവരിൽ വലിയ ശതമാനം അത് നമ്മുടെ ആളുകളാണ്, മതനിഷേധികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബുദ്ധിയുള്ളവരെ, ഒരാൾക്ക് മയക്കുമരുന്നോ കഞ്ചാവോ അങ്ങനെ വല്ലതും ഉപയോഗിച്ച് നേരാമണ്ണം ഒരു ഫിസിക്സ് പഠിച്ച അതിൽ ഗവേഷണം നടത്തുന്ന ഒരു ശാസ്ത്രകാരനായി ജീവിക്കാൻ സാധിക്കുമോ, കഴിയുമോ? ഇല്ല. അതേസമയം മയക്കുമരുന്നോ കഞ്ചാവോ മറ്റെന്തെങ്കിലും ലഹരിയോ ഇതൊക്കെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉപയോഗിച്ച് ഒരു സാഹിത്യകാരനായി, അല്ല സാഹിത്യകാരന്മാരുടെ നേതാവായി ജീവിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? അങ്ങനെ എത്രയോ എണ്ണത്തിനെ നമ്മൾ കാണാറുണ്ട്, എത്രയോ ആളുകളെ. ഇങ്ങനെ പലതും ഉപയോഗിച്ചാലേ ഞങ്ങൾക്ക് സാഹിത്യം വരും എന്നാണ് അവർ പറയാറുള്ളത് തന്നെ. അവരിൽ ബഹുഭൂരിപക്ഷം ഞങ്ങളുടെ ആളുകളാണ്, മതനിഷേധികളാണ് എന്നാരാണ് പറയുന്നത്? ഇവരേറ്റ് നടക്കുന്ന പലയിടത്തും ഇതുപോലെ ജനങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞ് മതനിഷേധത്തിന്റെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഇവരുടെ കേരളത്തിലെ നേതാവാണ് ഈ പ്രസംഗിക്കുന്നത്. ഇവരുടെ ശാസ്ത്രവുമായുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാം. എന്നാൽ ഇവർ പറയും ശാസ്ത്രമാണെല്ലാം, ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത യാതൊന്നുമില്ല, അതല്ലാത്ത ഒന്നിലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, അങ്ങനെ ശാസ്ത്രീയമായി ഈ പറയുന്ന ശാസ്ത്രീയമായ രീതികളിൽ തെളിയിക്കപ്പെട്ടത് മാത്രമേ, ഇവർ പറയുന്ന ശാസ്ത്ര പ്രകാരം തെളിയിക്കപ്പെട്ടത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുന്നത് യഥാർത്ഥ യുക്തിക്ക് യോജിക്കുന്നതാണോ? ഒരിക്കലുമല്ല. കാരണം വിശ്വസിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്ന്, വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് കളവ് പറയാത്ത, സത്യസന്ധത കൊണ്ടറിയപ്പെട്ട സ്രോതസ്സുകളിൽ നിന്ന് വന്നു കിട്ടുന്ന വിവരം, അത് വിശ്വസിക്കുക എന്നത് സാമാന്യ യുക്തിയാണ്. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും, നമ്മൾ നേരിട്ട് അതിന്റെ ശബ്ദം കേട്ടിട്ടില്ലെങ്കിലും ഒക്കെ അത് സാമാന്യ യുക്തിയാണ്, അതാണ് ശരിയായ യുക്തി. നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അവന്റെ ദൂതന്മാർ, അവരുടെ സത്യസന്ധത ലോകത്ത് ചരിത്രത്തിൽ കോടാനുകോടി മനുഷ്യർ കൈമാറി വന്ന കാര്യമാണ്. അവർ പറഞ്ഞു വന്ന വിവരം, അവർ പറഞ്ഞു തന്ന സത്യസന്ധമായ വിവരം വിശ്വസിക്കുക എന്നത് അത് കേവല യുക്തിയാണ്. ശാസ്ത്രത്തിന്റെ സ്ഥിതി എന്താ? അത് മനുഷ്യന്റെ കണ്ടെത്തലുകളാണ്. അത് മനുഷ്യൻ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അവനെത്തിച്ചേരുന്ന നിഗമനങ്ങളാണ്. അത് ശരിയാകാം, അത് തെറ്റാകാം. ഇന്നലെ വരെ തലയിലേറ്റി നടന്ന തത്വങ്ങൾ ശാസ്ത്രം ഇന്ന് മാറ്റി പറയുന്നുണ്ട്, മാറ്റി പറഞ്ഞിട്ടുണ്ട് എത്രയോ എണ്ണം. എന്തിനീരിക്കുന്ന 30-40 വയസ്സായ ആളുകൾ അവർ സ്കൂളുകളിൽ പഠിച്ച ശാസ്ത്ര, അന്ന് കൊട്ടിപ്പാടിയിരുന്ന വലിയ ശാസ്ത്രങ്ങൾ ഇന്നവർ തന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. എത്ര കാലമായി, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്. ഇതാണ് ശാസ്ത്രത്തിന്റെ സ്ഥിതി. ഇനി പ്രിയമുള്ളവരെ, ആ വിജ്ഞാനം, മനുഷ്യൻ കണ്ടെത്തുന്ന ഭൗതിക വിജ്ഞാനം, അത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അവന്റെ ദൂതന്മാർ പഠിപ്പിച്ച വിജ്ഞാനം കൊണ്ട് അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ, അതിന് അതിർവരമ്പുകൾ പണിഞ്ഞില്ലെങ്കിൽ, ഈ ഭൗതിക വിജ്ഞാനങ്ങൾ ഉപകാരത്തെക്കാൾ ഉപദ്രവമാണ് ഉണ്ടാക്കുക. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ലോകമഹായുദ്ധങ്ങളിൽ ലക്ഷോപലക്ഷം മനുഷ്യരെ കൊന്നുകളഞ്ഞത്, അവർക്കുമേൽ അണുബോംബുകൾ വർഷിച്ചത്, അവരുടെ തലമുറകളിൽ പോലും അംഗവൈകല്യങ്ങളും അതുപോലെ ബുദ്ധിമാന്ദ്യങ്ങളും ഉണ്ടാക്കിയ, തകരാറുകൾ ഉണ്ടാക്കിയ ലോകയുദ്ധങ്ങൾ, അതിൽ ശാസ്ത്രത്തിന്റെ പങ്കെത്രയാണ്? ഇന്നും ആധുനിക കണ്ടുപിടുത്തങ്ങൾ, അത് മുഖേന ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ എത്രയാണ്? നന്മയേക്കാൾ കൂടുതലത്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, ദൂതന്മാർ കൊണ്ടുവന്ന യഥാർത്ഥ വിജ്ഞാനം, ആ വിജ്ഞാനം കൊണ്ട് ഏത് ഭൗതിക വിജ്ഞാനത്തെയും നിയന്ത്രിച്ചാലല്ലാതെ ആ വിജ്ഞാനം കൊണ്ട് നന്മയുണ്ടാവുകയില്ല. അതുകൊണ്ട് തിന്മയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. ഇസ്ലാം അതിന്റെ ശാസ്ത്രത്തോടുള്ള നിലപാടെന്താണ്, സമീപനമെന്താ? ഏത് ഉപകാരപ്രദമായ വിജ്ഞാനത്തെയും, മനുഷ്യർക്ക് ഉപകാരമുണ്ടാകുന്ന ഏത് അറിവിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു, അത് അനുവദിച്ചിരിക്കുന്നു. അനുവദിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള വിജ്ഞാനങ്ങൾ പഠിക്കാനും അതിൽ ഗവേഷണം നടത്താനും ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ് എന്നാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. എല്ലാവരും അതൊഴിവാക്കി കൂടാ എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ആ ശാസ്ത്രം ഒരാൾ മര്യാദക്ക് പഠിച്ചാൽ, ഒരാൾ പ്രപഞ്ചത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, അല്ല തന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, അവൻ ചുറ്റും കാണുന്നതിലേക്ക്, ആകാശത്തേക്ക് കണ്ണോടിച്ചാൽ, അവൻ ഭൂമിയിലേക്ക് കണ്ണോടിച്ചാൽ, അവൻ കണ്ടെത്തും റബ്ബുണ്ടെന്ന്. അതുകൊണ്ടാണ് നേരത്തെ യുക്തിവാദി നേതാവ് പറഞ്ഞത്, ഞാൻ ഉദ്ധരിച്ചത് അതുപോലെയുള്ള കാര്യങ്ങളുണ്ടായത്, റബ്ബിനെ നിഷേധിക്കാൻ അവർക്ക് സാധിക്കാത്തത്. കാരണം ശാസ്ത്രം അത് കാരണങ്ങൾ കണ്ടെത്തിയേക്കാം, അത് മഴ പെയ്യാനുള്ള കേവല കാരണങ്ങൾ കണ്ടെത്തിയേക്കാം. ആ കാരണം നിശ്ചയിച്ച റബ്ബിനെ, അള്ളാഹുവിനെ, അതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ അവർക്ക് സാധ്യമല്ല. നോക്കൂ, അല്ലാഹു പറയുന്നത് സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം, നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ചക്രവാളങ്ങളിലും അവരിൽ തന്നെയും അവർക്ക് നാം കാണിച്ചു കൊടുക്കും. അല്ലാഹു ചോദിച്ചില്ലേ വഫി അൻഫുസിക്കും അഫല തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നില്ലേ, നീ നിന്റെ ശരീരത്തിലേക്ക് ഒന്ന് നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, നിന്റെ നഖത്തെക്കുറിച്ചെങ്കിലും നീ ഒന്ന് ആലോചിക്കുന്നില്ലേ, എങ്ങനെയാണ് അള്ളാഹു അത് സംവിധാനിച്ചത് എന്ന്, എങ്ങനെയാണ് അള്ളാഹു അത് നിശ്ചയിച്ചത് എന്ന് നാം അവർക്ക് കാണിച്ചു കൊടുക്കും. നമ്മുടെ തെളിവുകൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഇത് സത്യമാണ്, ഇസ്ലാം സത്യമാണ്, ഖുർആൻ സത്യമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സത്യദൂതരാണ് എന്ന യാഥാർത്ഥ്യം നാം അവർക്ക് തെളിയിച്ചു കൊടുക്കുമാർ, ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. അവലം യക്സി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്, അല്ലാഹു എല്ലാത്തിനും സാക്ഷിയാണ് എന്നതുപോലെ അവർക്ക് സഹോദരങ്ങളെ യഥാർത്ഥ ശാസ്ത്രം, നേർവഴിക്കുള്ള ശാസ്ത്രം, അത് ഇസ്ലാമിനോട് ഒരിക്കലും ഒരിക്കലും എതിരാവുകയില്ല. എന്നാൽ അതിന് തെറ്റുപറ്റാം, ശാസ്ത്രത്തിന് തെറ്റുപറ്റാം, ഖുർആനിനും സുന്നത്തിനും തെറ്റുപറ്റുകയില്ല, അള്ളാഹുവിന്റെ വാക്ക് തെറ്റുകയില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് തെറ്റുകയില്ല. കാരണം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്വാഭിപ്രായമനുസരിച്ച് സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, അള്ളാഹുവിന്റെ വഹി അനുസരിച്ചല്ലാതെ, അള്ളാഹുവിന്റെ ബോധനമനുസരിച്ചല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ല. ലാ യാതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലു മിൻ ഹകീമിൻ ഹമീദ്, ഇതിന്റെ മുൻഭാഗത്തുകൂടെയോ ഇതിന്റെ പിൻഭാഗത്തുകൂടെയോ ഒരു തെറ്റും ഇതിൽ കടന്നുകൂടുകയില്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥം അവൻ സംരക്ഷിച്ചിരിക്കുന്നു. ഇത് എല്ലാം അറിയുന്നവനിൽ നിന്ന് അവതീർണമായതാണ്, സർവയുക്തിയുമുള്ളവനിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, ഒരു അപ്പക്കഷ്ണം, ഒരു റൊട്ടിക്കഷ്ണം, അതിലെ എന്തൊക്കെ പദാർത്ഥങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു തരാൻ അതിന് ശാസ്ത്രത്തിന് സാധിക്കും. അതേസമയം അത് പാവപ്പെട്ട ഒരുവന് കൊടുക്കാൻ, ഭക്ഷണമില്ലാത്ത ഒരുവന് കൊടുക്കാൻ, അവനെ നീ സഹായിക്കാൻ അത് ശാസ്ത്രം പറഞ്ഞു തരികയില്ല. ഏത് ശാസ്ത്രമാണത് പറഞ്ഞു തരിക? ഏത് ലബോറട്ടറിയിലാണ് നിനക്കത് തെളിയിക്കാൻ സാധിക്കുക? അതിനാണ് അള്ളാഹുവിന്റെ നബിമാർ കൊണ്ടുവന്ന, അവന്റെ ദൂതന്മാർ കൊണ്ടുവന്ന വിജ്ഞാനം. അതില്ലാതെ മനുഷ്യർക്ക് മുന്നോട്ടു പോവുക സാധ്യമല്ല, ഒരിഞ്ച് മുന്നോട്ടു പോവുക സാധ്യമല്ല. ശാസ്ത്രം മാത്രമേ ഉള്ളൂവെങ്കിൽ, അത് മാത്രമേ മനുഷ്യൻ പിന്തുടരുന്നു എങ്കിൽ, ലഫസദത്തി സമാവാതു വൽ അർ, ആകാശങ്ങളും ഭൂമിയും അത് നിലനിൽക്കുകയില്ല, മനുഷ്യകുലം തന്നെ ഇവിടെ നിലനിൽക്കുകയില്ല. കാരണം അത് നന്മയും തിന്മയും വേർതിരിച്ചു പഠിപ്പിച്ചു തരുന്നില്ല, നീതിയും അനീതിയും വേർതിരിച്ചു പഠിപ്പിച്ചു തരുന്നില്ല, ധർമ്മവും അധർമ്മവും വേർതിരിച്ചു പഠിപ്പിച്ചു തരുന്നില്ല. അതുകൊണ്ട് യുക്തിവാദി ഏതെങ്കിലും ധാർമ്മികത പറയുകയാണ് ഇത് ന്യായമല്ല, ഇത് അന്യായമാണ് എന്ന് പറഞ്ഞു തരികയാണെന്ന് സങ്കല്പിക്കുക, ഏത് ശാസ്ത്രത്തിലൂടെ അവനത് തെളിയിക്കാൻ സാധിക്കും? എന്ത് നീതി, എന്തനീതി, അങ്ങനൊരു സംഗതി തന്നെ ഉണ്ടോ? അല്ല, യുക്തിവാദി പറയുന്നു ഞങ്ങൾ യുക്തിയുടെ ആളുകളാണ്. എന്താണ് ഈ സാധനം യുക്തി? ബുദ്ധി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബുദ്ധി എന്ന് പറയുന്ന സാധനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ലബോറട്ടറിയിൽ തെളിയിച്ചിട്ടുണ്ടോ? എവിടെയാണ് തെളിയിച്ചിട്ടുള്ളത്? അങ്ങനെ ഒന്ന് ഉണ്ട് എന്ന് ഞങ്ങൾ നമുക്കറിയാം, ഉണ്ട് എന്ന് നമുക്കറിയാം. സ്വപ്നം എന്താണ് അതേക്കുറിച്ച് യുക്തിവാദിക്ക് പറയാനുള്ളത്? എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? എന്താണ് ആർക്കാണ്ട് തെളിയിക്കാൻ സാധിക്കുക? അല്ലേ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള റൂഹ്, ആത്മാവ്, റൂഹ് എന്ന് പറയുന്നത് ഇല്ലേ? അത് പോയിപ്പോയാൽ അതാ മനുഷ്യൻ, അവൻ മരിച്ചു വീഴുന്നു, അവന് പിന്നെ ജീവനില്ല. എന്താണിത്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്. എന്നാൽ അതേക്കുറിച്ച് നമുക്കറിയില്ല. അള്ളാഹുവിനാണ് അറിയുക, റബ്ബിനാണ് അറിയുക. അതുകൊണ്ട് ശാസ്ത്രം അത് അപൂർണമാണ്. എല്ലാം കണ്ടെത്താൻ സാധിക്കുകയില്ല. അള്ളാഹു പറയുകയാണ്, വിജ്ഞാനം അതിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ ഭൂമിയെക്കുറിച്ച്, നാം ഈ ജീവിക്കുന്ന ഭൂമിയെക്കുറിച്ച്, അതിലെ എല്ലാ ഇടങ്ങളും ആര് കണ്ടെത്തിയിട്ടുണ്ട്? ഈ പ്രപഞ്ചത്തിന്റെ 5% നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്ന് ശാസ്ത്രം പറയുന്നു. സമുദ്രങ്ങൾ അതിന്റെ ചെറിയ ശതമാനം, ചെറിയ ശതമാനം ഭാഗത്തേക്ക് പോലും ഒരു മനുഷ്യൻ പോയിട്ടില്ല, ഒരു യന്ത്രം അവൻ അയച്ചിട്ടില്ല, സാധിക്കുകയില്ല. ഇതാണ് ശാസ്ത്രം, അത് പരിമിതമാണ്. ഇവന്റെ ഈ മുറി ശാസ്ത്രം വെച്ച് എന്നിട്ട് അവൻ അളക്കാൻ വരികയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു ഈച്ച, ഒരു ഈച്ച എത്ര ചെറിയ ഒരു പ്രാണിയാണത്? അതിന്റെ മുഴുവൻ യാഥാർത്ഥ്യവും അതിന്റെ മുഴുവൻ ഉള്ളറകളും കണ്ടെത്താൻ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. എന്നിട്ടാണ് ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിനെ എനിക്ക് നേരിട്ട് കാണിച്ചു തരണം എന്ന് യുക്തിവാദി പറയുന്നത്, മതനിഷേധി പറയുന്നത്. ഇല്ല, നീ ഇവിടെ കാണുകയില്ല, നീ ഇവിടെ കാണുകയില്ല. നീ ഈ യുക്തിവാദത്തിൽ മരിച്ചു പോവുകയാണെങ്കിൽ നീ സ്വർഗത്തിലും അവനെ കാണാൻ പോകുന്നില്ല. മരിച്ചവനെ കാണാതെ അവനെ ഇബാദത്ത് ചെയ്തവർക്ക്, അവൻ ആരാധിച്ചവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് നാളെ സ്വർഗത്തിൽ അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നത്. ഇതാണ് പ്രിയമുള്ളവരെ ശാസ്ത്രത്തോട് ഇസ്ലാമിന്റെയും അതുപോലെ മതനിഷേധികളുടെയും സമീപനം തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
അതെ, ചോദ്യങ്ങൾ മാത്രമേ മതനിഷേധികളുടെ പക്കൽ ഉണ്ടാകാറുള്ളൂ. ഉത്തരങ്ങളിൽ നിന്ന് അവരെപ്പോഴും ഒളിച്ചോടാറാണ് പതിവ്. ഇസ്ലാം ഉത്തരങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകുന്നു.